بسم الله الرحمن الرحيم.
إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا.
തീർച്ചയായും നിങ്ങളെപ്പറ്റി അവർക്ക് അറിവ് ലഭിച്ചാൽ അവർ നിങ്ങളെ എറിഞ്ഞുകൊല്ലുകയോ അവരുടെ മതത്തിലേക്ക് മടങ്ങാൻ നിങ്ങളെ നിർബന്ധിക്കുകയോ ചെയ്യും. അങ്ങനെ നിങ്ങൾ മടങ്ങുന്ന പക്ഷം നിങ്ങളൊരിക്കലും വിജയിക്കുകയില്ല തന്നെ.
وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا بنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا.
الله വിന്റെ വാഗ്ദാനം സത്യമാണെന്നും അന്ത്യസമയത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലെന്നും ജനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നാം ആ ഗുഹാവാസികളെ കണ്ടെത്താൻ അപ്രകാരം അവസരം നൽകി. അവർ അന്യോന്യം ഗുഹാവാസികളുടെ കാര്യത്തിൽ
തർക്കിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞതിൽ അവസാനിപ്പിച്ചത് ഏത് മൻ തൗബ യൗമൽ ജുമുഅ ഫബിഹ നിഅമത് വമൻ ഇഖ്തസൽ ഫൽഗുസ്ല് അഫ്ദൽ. ഇനി പിന്നെ ബാബുൽ ഗുസ്ൽ വഹക്കുമ്പുൽ ജുനുബ് ആ അധ്യായത്തിൽ ചില ഹദീസുകൾ ബാക്കിയുണ്ടായില് ചിലതാണ് നമ്മളിവിടെ എഴുതിയത്. ഒന്ന് വൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്രിഉന ഖുർആന മാ ലം യകുൻ ജുനുബ റവാഹു അഹ്മദ് വൽ ഖംസതു വഹാദ ലഫ്ദു തുർമുദി അൽ അർബഅ എന്നല്ലേ, അർബഅ എന്നുള്ളതാണ് സഹീഹ്. ശരി, പക്ഷെ ചില നുസ്ഖകളിൽ വൽ ഖംസ എന്നുള്ളത് അത് ഞാനിവിടെ എഴുതിയ ഇത് അങ്ങനെ തന്നെ എഴുതിയ കാരണം വൽ ഖംസ എന്നുള്ളത് ശരിയല്ല. وعن ابي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم اذا اتى احدكم اهله ثم اراد ان يعود فليتوضا بينهما وضوءا رواه مسلم زاد حاكم فانه انشط للعود.
عليه السلام.
وللأربعة عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم ينام وهو جنب من غير أن يمس ماء وهو معلول. رواه أحمد والخمسة وهذا لفظ الترمذي وصححه ابن حبان طيب. وعن علي رضي الله عنه نعم تحدث علي رضي الله عنه قال عليكم السلام ورحمه الله كان النبي صلى الله عليه وسلم يقرئنا القران ما لم يكن جنبا علي ارى علي علي بن ابي طالب رضي الله تعالى عنه ابو السبطين അബുസിബത്തെ പിന്നെ വേറൊരു വിളിപ്പേരുണ്ട് ആ അബു തുറാപ്പ് അബുസിബത്തെ. അബുസിബത്തെ സിബത്ത് അല്ല അല്ല അസ്ബാത്ത് ഉണ്ടല്ലേ മൂസോ സാദല്ല സീന് പ സുബ് പേരെ കുട്ടി അസ്ബാത്തറല്ലേ അസ്ബാത്തറല്ലേ പിന്നെ സന്താന നിങ്ങൾക്ക് പറയും പേരെ കുട്ടി എന്നുള്ളതിന് പറയും അബു സിബ്തൈൻ രണ്ടു പേരെ കുട്ടി ഹസൻ ഹുസൈൻ എന്നിവരുടെ വാപ്പ എന്നുള്ള അർത്ഥത്തിൽ റസൂലുള്ളാന്റെ പേരെ കുട്ടികളുടെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ അബുതുറാബ് എന്നുള്ളത് ഇത് അബു സിബ്തൈൻ ഇങ്ങനെ മറ്റത് അബുതുറാബ് അബുതുറാബ് റസൂലുള്ള അദ്ദേഹത്തെ അലി റളിയല്ലാഹു തആലയുടെ ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹുവിനോട് പിണങ്ങിയിട്ട് പള്ളിയിൽ പോയിട്ട് നിലത്ത് കിടന്ന് അപ്പോൾ റസൂലുള്ള വന്നിട്ട് അന്വേഷിച്ച് ഫാത്തിമ എന്നോട് ഇവിടെ അലി ചോദിച്ചു പറഞ്ഞ് വിവരം പറഞ്ഞിങ്ങനെ തെറ്റിപ്പോയിക്കണെന്ന് അപ്പോൾ നോക്കുമ്പോൾ നിലത്ത് കിടക്കുകയാണ് പള്ളിയിൽ ഇന്നത്തെ മാതിരിയല്ല പള്ളി മണലല്ലേ അപ്പോൾ പിന്നെ മണൽ പിടിച്ച് കിടക്കുമ്പോൾ അബൂതുറാബ് അബൂതുറാബ് എന്നിട്ട് വിളിച്ച് അതുകൊണ്ടാണ് ആ പേര് ചില റസൂലുള്ള ഇസ്ലാസൻ മതങ്ങൾ ചിലർക്ക് ചില പേര് വിളിക്കും അപ്പോൾ റസൂലുള്ള അത് വിളിച്ചു എന്നുള്ളവർക്ക് പിന്നെ അതായിരിക്കും എന്ത് പ്രസിദ്ധമാകുക അതിൽ പെട്ടതാണ് ദുല്യദൈൻ 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 അതേപോലെ തന്നെ സഫീന റസൂലുള്ളാന്റെ മൗലയെന്നു പിന്നെ മൗല മെഹ്റാൻ മെഹ്റാൻ എന്നാണ് ആ മൗലയുടെ പേര് അപ്പോൾ ഒരു ദിവസം പിന്നെ ഇദ്ദേഹം ഒരു യാത്രയിൽ അതായത് സഹാബികളുടെ എല്ലാവരുടെയും സാധന സാമഗ്രികളുണ്ടല്ലോ അതൊന്നായിട്ടൊരു തുണിയിൽ വിരിച്ച് ടൈക്കിന് വാങ്ങി എന്നിട്ടത് മൂപ്പരേറ്റി എല്ലാവരും ഏറ്റിയപ്പോൾ റസൂൽ പറഞ്ഞ അന്നത്തെ സഫീന സഫീനയുള്ള കപ്പലാണുള്ള കുറേ വഹിക്കുക അപ്പോൾ നിങ്ങൾ സഫീനയാണെന്ന് പറഞ്ഞു അതോടുകൂടി പിന്നെ മെഹ്റാൻ സഫീനയായി അതുകൊണ്ടാണ് സഫീന എന്നുള്ള പേരിൽ അദ്ദേഹം പ്രസിദ്ധനായത് വലൈഹി സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു അതേപോലെ ആയിഷമ്മനെ ഹുമൈറ അങ്ങനെ വിളിച്ച് റസൂള വിളിച്ചാണ് ഇവിടെ വാൻ അലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു നിവേദനം ഖാല അലി റളിയല്ലാഹു തആല പറഞ്ഞു കാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു യുഖ്രിഉന അൽ ഖുർആൻ അഖ്റാന വായി ഓതുക യുഖ്രിഉന ഞങ്ങൾക്ക് ഓതി തരുമായിരുന്നു അഖ്റാ യുഖ്രിഉ അൽ ഖുർആൻ ഖുർആൻ വിശുദ്ധ ഖുർആൻ യുഖ്രിഉന അൽ ഖുർആൻ മാ ലം യകുൻ ജുനുബൻ മാലമ്യക്കുൻ ജുനുബൻ മാ ഈ മാ അതിനെ കുറിച്ച് പറയൽ മാ മസ്ദരിയ ബർഫിയ എന്നാണ് ബർഫിയ മസ്ദരിയ ബർഫിയ അപ്പോ ആ പരിഗണനയിൽ ഇതിന്റെ അർത്ഥം മാലമ്യക്കുൻ ജുനുബൻ ജനാബത്ത് ബാധിക്കാത്ത കാലമത്രയും ജനാബത്ത് ബാധിക്കാത്ത കാലമത്രയും മാലം യുസൈബുഹിൽ ജനാബ നർത്തം അപ്പൊ ഇവിടെ ഈ ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുഖ്രിഉന അൽ ഖുർആൻ ഖുർആൻ ഞങ്ങൾക്ക് ഓതി തരുമായിരുന്നു മാലം യകുൻ ജുനുബൻ റസൂലുള്ള ജനാബത്ത് ബാധിക്കാത്ത അവസ്ഥയിലൊക്കെ കാലം അത്രയും പറഞ്ഞാല് അവസ്ഥയിലൊക്കെ ഈ ഹദീസ് റവാഹു അഹ്മദ് വൽ ഖംസ ഇവിടെ വൽ ഖംസ എന്നുള്ളത് ശരിക്ക് അബൂദാവൂദ് തുർമുദി നസായി ഇബ്നു മാജ അഹ്മദ് ഇവരാണ് ഖംസ അപ്പൊ റവാഹു അഹ്മദ് വൽ അർബ എന്നാണ് പക്ഷെ ചില പിന്നെ ബുലൂഗുൽ മറാമിന്റെ നുസ്ഖകളിൽ വൽ ഖംസ എന്നുള്ളത് അപ്പൊ അത് ഇവിടെ വൽ അർബയാണ് അല്ലെങ്കിൽ റവാഹുൽ ഖംസത്തു മാഫി മുഷ്കിൽ റവാഹുൽ ഖംസ എന്നതായി അബൂദാവൂദ് തുർമുദി നസായി ഇബ്നു മാജ അഹ്മദ് കാരണം ഖംസ എന്ന് പറഞ്ഞാൽ അവരാണ് അവിടെ റവാഹുൽ അഹ്മദ് എന്ന് പറയുകയാണെങ്കിൽ വൽ അർബ അതാണ് സഹീഹ് തുർമുദി ഇത് തുർമുദിന്റെ ലഫ്ദാണ്. ഈ ഹദീസിൽ ഇത് തുർമുദിന്റെ ലഫ്ദാണ്, മാലം യകുൻ ജുനുബൻ എന്നുള്ളത്. അപ്പോ ഇത് തുർമുദിന്റെ ലഫ്ദാണെന്ന് പറയുമ്പോൾ അഹമ്മദിന്റെയും മറ്റു മൂന്നാള് അബൂദാവൂദ്, ഇബ്നു മാജ, നസായി, അവരുടെ റിപ്പോർട്ട് ലഫ്ദ് ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാരണം മറ്റു ചില റിവായത്തുകളുള്ളത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റീന ഖുർആൻ ലാ യുഹജിസുഹു ഇല്ല ജനാബ, ജനാബത്തല്ലാതെ റസൂലുള്ളാഹിനെ ഖുർആൻ ഓതിത്തരുന്നതിനെ തടയുമായിരുന്നല്ല എന്നുണ്ട്. ഇതേ ആശയം തന്നെ, പക്ഷെ അതിലെ പ്രയോഗം ലാ യംനഉഹു അല്ലെങ്കിൽ ലാ യഹ്ജുസുഹു ഇല്ല ജനാബ അങ്ങനെയാണുള്ളത്. വേറെയും ലഫ്ദുകളിൽ കാണാൻ സാധിക്കും. ഈ വഹാദ ലഫ്ദു തുർമുദി, ഇതിൽ വഹസ്സനഹു നിങ്ങളടുത്തുള്ളത് വഹസ്സനഹു എന്നുണ്ടോ? വഹസ്സനഹു വസഹഹു ഇബ്നു ഹിബ്ബാൻ. അപ്പൊ തുർമുദി ഇതിനെ ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും തുർമുദി ഹസൻ എന്നല്ല, ഹസനുൻ സഹീഹ് എന്നാ പറഞ്ഞത്. സുനൻ തുർമുദിയിൽ വഹാദ ലഫ്ദു തുർമുദി, ഇത് തുർമുദിയുടെ ലഫ്ദാണ്, പദപ്രയോഗമാണ്. വഹസ്സനഹു അങ്ങനെ വഹസ്സനഹു, അദ്ദേഹം ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തുർമുദി ഹസനുൻ സഹീഹ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഹസനുൻ സഹീഹ്. വസഹഹു ഇബ്നു ഹിബ്ബാൻ, അങ്ങനെയല്ലേ? ഇബ്നു ഹിബ്ബാനും ഈ ഹദീസിനെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാനും ഹദീസിനെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിനെ സഹീഹ് ആക്കിയവരാണ് ഇമാം തുർമുദി, ഇബ്നു ഹിബ്ബാൻ. വേറെയും പണ്ഡിതന്മാർ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ബഹവി. പക്ഷേ ഈ ഹദീസിന്റെ റാവിമാരിൽ അലിയാരിൽ നിന്നുള്ള റാവി അബ്ദുല്ലാഹി ഇബ്നു സലമയാണ്. അബ്ദുല്ലാഹി ഇബ്നു സലമയിൽ നിന്ന് അംറു ഇബ്നു മുറയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അംറു ഇബ്നു മുറ അബ്ദുല്ലാഹി ഇബ്നു സലമയിൽ നിന്നും അബ്ദുല്ലാഹി ഇബ്നു സലമ അലിയിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അംറു ഇബ്നു മുറ അബ്ദുല്ലാഹി ഇബ്നു സലമയിൽ നിന്ന് ഹദീസ് കേട്ട കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു സലമ വാർദ്ധക്യം പൂണ്ട് അദ്ദേഹത്തിന്റെ ഹിഫ്ളിൽ ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പല ഹദീസ് പണ്ഡിതന്മാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില ഹദീസ് പണ്ഡിതന്മാർ ഈ അലിയാരുടെ റിപ്പോർട്ടിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി അവരിൽ പെട്ടവരാണ്. ഷെയ്ഖ് അൽബാനി പറയുന്നത് ഈ ഹദീസ് ദഅീഫാണ്, തുർമുദിന്റെ റിവായത്ത് ദഅീഫ്. അതേപോലെ തന്നെ നസായി, ഇബ്നു മാജ ഇവരൊക്കെ റിപ്പോർട്ട് ദുർബലാണെന്നാണ് പറഞ്ഞത്. കാരണം ഇമാം പിന്നെ അൽബാനിയൊക്കെ ഇതിനെ ദഅീഫാക്കാൻ കാരണം പിന്നെ തുർമുദിയുടെ ഈ ലഫ്ദായാലും ഇബ്നു മാജയുടെയും നസായിയുടെയും മറ്റു ലഫ്ദുകളായാലും അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആരിൽ നിന്നാണ്? അലിയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു സലമയാണ്. അബ്ദുല്ലാഹി ഇബ്നു സലമയിൽ നിന്ന് പിന്നെ അംറു ഇബ്നു മുറയാണ്. അംറു ഇബ്നു മുറയാണ്. അംറു ഇബ്നു മുറ അബ്ദുല്ലാഹി ഇബ്നു സലമയിൽ നിന്ന് ഹദീസ് കേട്ട നാളിൽ അബ്ദുല്ലാഹി ഇബ്നു സലമ വാർദ്ധക്യത്തിലായിരുന്നു. അദ്ദേഹത്തിൽ ചില ഹിഫ്ളിൽ ഹദീസ് മനപ്പാടമായ വിഷയത്തിൽ ചില പിന്നെ വ്യത്യാസങ്ങൾ വന്നിരുന്നു എന്നത് കാരണത്താലാണ് ഇതിനെ എന്ത് ചെയ്തിട്ട് പലരും ഇതിനെ ദുർബലം എന്ന് വിധിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നെ പ്രാമാണികരായ പല പണ്ഡിതന്മാരും, അതിൽപ്പെട്ടാണ് ഇമാം തുർമുദി, അതേപോലെ തന്നെ പിന്നെ ഇമാം ബഹവി, ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്തിട്ട് ഈ ഹദീസിനെ സഹീഹ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തൊടുന്ന വിഷയമാണത്, ഖുർആൻ ഓതുന്ന വിഷയമാണ് ഇത്. നമുക്ക് പിന്നെ ഖുർആൻ തൊടുന്ന അത് മുസാഫ് തൊടുന്ന മുമ്പ് വന്നില്ലേ, ആ ഹദീസിനെ അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. അതല്ല വിഷയം, മുസാഫ് തൊടുന്നല്ല വിഷയം, ഇവിടെ ഖുർആൻ ഓതുന്ന വിഷയമാണ്. മനസ്സിലായില്ലേ? അതായത് ഖാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റീ ഉൽ ഖുർആൻ, ഖുർആൻ ഞങ്ങൾക്ക് ഓതിത്തരുമായിരുന്നു, മാലം യകുൻ ജുനുബൻ ജനാബത്താകാത്ത കാലത്ത്. അതിന്റെ അർത്ഥം എന്താ? ഈ ഹദീസിന്റെ തേട്ട് എന്താ? ജനാബത്തുകാരനാണെങ്കിൽ ഖുർആൻ ഓതാൻ പാടുള്ളതല്ല, ജനാബത്ത് നിന്ന് ശുദ്ധിയാവാതെ എന്നുള്ളതാണ്. അപ്പൊ അതാണ് പിന്നെ പണ്ഡിതന്മാർ പറയുന്നത്. ഭൂരിപക്ഷം പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം പിന്നെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് ജനാബത്തുകാരന് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പിന്നെ വിശുദ്ധ ജനാബത്തുകാരൻ ഖുർആൻ ഓതാൻ പാടില്ല, നിഷിദ്ധമാണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. ഈ ഹദീസിനെ അവർ പ്രബലപ്പെടുത്തുന്നുണ്ട്. അതേസമയം ജനാബത്തുകാരന് ഖുർആൻ ഓതാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, അവന് ജനാബത്ത് നിന്ന് ശുദ്ധിയാകാതെ. ജനാബത്തുകാരനോട് ഒരിക്കലും ഇതര വലിയ അശുദ്ധിക്കാരെ ഖിയാസാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതര വലിയ അശുദ്ധിക്കാരനാണ് ആരാ? ആ ഹൈദ് നിഫാസ്, ആർത്തവരക്തവും പ്രസവരക്തമുള്ള സ്ത്രീകൾ, അവരാണ് മറ്റ് വലിയ അശുദ്ധിക്കാർ. അപ്പോ ജനാബത്തുകാരനെയും പിന്നെ പ്രസവരക്തമുള്ള സ്ത്രീയെയും പ്രസവ രക്തമുള്ള സ്ത്രീയെയും ആർത്തവകാരിയെയും ജനാബത്തുകാരനോട് ഖിയാസാക്കിയിട്ട് പിന്നെ അവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ ഈ ആ ഖിയാസ് ഖിയാസ് മഅൽ ഫാരിഖാണ്. എന്തുകൊണ്ട്? ഒരിക്കലും ആർത്തവകാരിയെയും പ്രസവരക്തമുള്ള സ്ത്രീയെയും ജനാബത്തുകാരനോട് ഖിയാസാക്കാൻ പറ്റൂല. കാരണം ജനാബത്തുകാരൻ ജനാബത്തുണ്ടായി കുളിച്ചാൽ ശുദ്ധിയായി. അതിന് ആർത്തവകാരി ഒരിക്കലും എന്താവില്ല, ആ അവളുടെ രക്തം നിലക്കാതെ അവള് ശുദ്ധിയാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ പണ്ഡിതന്മാരിൽ ആർത്തവകാരിക്ക് പ്രസവരക്തമുള്ള സ്ത്രീക്ക് ഖുർആൻ ഓതൽ അനുവദനീയമാണ്, ഖുർആൻ തൊടലല്ല, ഓതൽ അനുവദനീയമാണ്. കാരണം അവർക്ക് അവരുടെ പിന്നെ ഓർമ്മ ഹിഫ്ളിൽ പുതുക്കാനും അതേപോലെ തന്നെ നിത്യമായി ഓതുന്ന വിർദിനെ തുടർത്താനുമൊക്കെ അവർക്ക് ഖുർആൻ ഓതാം, അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിയോട് അടുത്ത ഒരു അഭിപ്രായം. ഖുർആനാണ് എന്ന നിലക്ക് ഖുർആൻ ഓതാൻ പാടില്ല. അതേസമയം പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ്, ബിസ്മി ചൊല്ലാം, ഖുർആനൊരായത്ത് എന്നുള്ള നിലക്കല്ല. ഇപ്പൊ നമ്മൾ ബിസ്മി ചൊല്ലേണ്ട സ്ഥലങ്ങളിൽ ഇപ്പൊ പിന്നെ ഒരാൾ കത്ത് എഴുതാണ്, അപ്പൊ അയാൾക്ക് ബിസ്മി എഴുതാം, ഖുർആൻ ഓത എന്നുള്ള അർത്ഥത്തിലല്ല. ആ അതേപോലെ തന്നെ നമ്മൾ അൽഹംദുലില്ലാ ചൊല്ലാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലാണ്, അത് ഖുർആനിലെ ഒരായത്താണ്. ആയത്ത് ഓത എന്നുള്ള നിലക്കല്ല. പിന്നെയോ ഞാനതൊരു ദിക്ർ എന്ന നിലക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഒരു ദുആ വരികയാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ. ഇത് ദുആയാണ്, പക്ഷെ ഇത് ഖുർആനിലെ ആയത്തുമാണ്. പക്ഷെ ആയത്തോതുന്നു എന്ന നിലക്കല്ല, ആയത്തോതുക എന്നുള്ള നിലക്കാണെങ്കിൽ അത് നിഷിദ്ധാണ്. അതേസമയം അതൊരു ദിക്റാണ് എന്നുള്ള നിലക്ക് ഒരാൾക്ക് ആ ദിക്ർ ചെല്ലാവുന്നതാണ്. മനസ്സിലായോ? ജനാബത്തുകാരായിരിക്കെ ഖുർആനിലെ ഒരായത്ത് ഖുർആൻ ഓതെന്നാണ് ഖുർആനിലെ ഒരായത്ത് തികച്ചു ഓത എന്നുള്ളതാണ്, അത് നിഷിദ്ധമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ പ്രാമാണികരായ പലരുടെയും അഭിപ്രായം. അത് പാടില്ല. ഓതൽ അനുവദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, ഈ ഹദീസിനെ ദുർബലപ്പെടുത്തുന്ന പണ്ഡിതന്മാർ അൽബാനിയൊക്കെ. അപ്പൊ ആ വീക്ഷണക്കാരനാണ്. ആ ഖുർആനാണ്, ആയത്തുൽ കുർസി ഖുർആനാണ്. ജനാബത്തുകാരനായിരിക്കും ഓതാൻ പാടില്ല. ദുആയും ദിക്റൊക്കെ വേറെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു അവസരത്തിലും എന്ത് ചെയ്യുന്ന, അള്ളാഹ്ക്ക് ദിക്ർ എടുത്ത്. നമുക്ക് കഴിഞ്ഞു പോയാൽ അദ്ദേഹം, അപ്പൊ ദിക്റുകൾ എടുക്കാം. ജനാബത്തുകാരനാണെങ്കിലും ദിക്ർ എടുക്കാം, പ്രശ്നമല്ല. അതേസമയം ഖുർആൻ ഓതുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, മനസ്സിലല്ലേ? പിന്നെ ഖുർആൻ ഈ ഹദീസിനെ പ്രബലപ്പെടുത്താത്ത പണ്ഡിതന്മാരിൽ ചിലരെന്തുണ്ട്, ഒരു ഖുർആൻ ഓതാം എന്ന് പറയുന്നവര് അതിന് തെളിവിന് കൂട്ടുപിടിക്കണ ഹദീസുമാണിത്. കാരണം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി എന്നുള്ളത്, കാരണം ഖുർആൻ ഓത്ത് എന്താണ്, ദിക്റിൽ പെട്ടതാണ് അതിന്റെ വിശാലാർത്ഥത്തിൽ. അപ്പൊ ആ നിലക്ക്. പക്ഷേ ഈ ഹദീസിനെ പിന്നെ പ്രബലപ്പെടുത്തിയവർ പ്രാമാണികരാണ്. ഈ ഹദീസിന് പിന്നെ ഒരു പിന്നെ സിഹത്തിന്റെ വിധി നൽകിയവരും പ്രാമാണികരായ പണ്ഡിതന്മാരാണ്. മറ്റ് ഇതിനെ ദുർബലപ്പെടുത്തിയ പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം അതിനെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, സഹിയാക്കിയ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട്. ഓതാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടുള്ളതല്ല. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് മുഴുവനായിട്ട് ഓതുക എന്നുള്ളത് ഖുർആൻ ഓത്താണ്, അത് പാടുള്ളതല്ല. ജനാബത്തുകാരന് പിന്നെ ഒരാള് ജനാബത്താകാൻ പോവുകയാണ് എങ്കിൽ അതിന് മുമ്പാണ് ഖുർആൻ ഓതേണ്ടത്. കിടപ്പറ പ്രാപിക്കുമ്പോൾ, നമ്മൾ കിടപ്പറ പ്രാപിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ആയത്തിൽ കുറിച്ച് ഓതേണ്ടത്, അതേപോലെ ഇഖ്ലാസ് മുആവിദത്തൈനി പിന്നെ ഒക്കെ ഓതേണ്ടത്. طيب انا وانا علي رضي الله عنه قال كان النبي صلى الله عليه وسلم يقرئ القران ما لم يكن جنبا. അതേ സമയം ജനാബത്തുകാരനെ ഒരു സദസ്സിൽ ഇരിക്കാനോ ആളുകളോട് സംസാരിച്ചിരിക്കാനോ കുളിക്കാതെ അല്പം വൈകിച്ച് അങ്ങനെ സദസ്സിൽ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ അതിലെന്തില്ല, ഒരു ഹറജില്ല. അബൂബക്കർ അബൂഹുറൈറ റളിയല്ലാഹു തആല അനുവിനെ ഒരിക്കൽ റസൂലുള്ളാഹി മീറ്റ് ഒരിടത്ത് വെച്ച് കണ്ട്. പക്ഷേ റസൂലുള്ളാഹിക്ക് മുഖം കൊടുക്കാതെ അബൂഹുറൈറ പോയി, പോയിട്ട് പിന്നെ കുളിച്ചു വന്ന്, എന്നിട്ട് റസൂലുള്ളാന്റെ അടുത്ത് ചെന്ന്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, എന്തിനാണ് അബൂഹുറൈറങ്ങൾ എന്തിനാണ് പിന്നെ പോയതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, റസൂലെ ഞാൻ ജനാബത്തുകാരനായിരുന്നു, അപ്പൊ ശുദ്ധിയാകാതെ നിങ്ങളെടുത്ത് വരുന്നിരിക്കുക എന്നുള്ളതിനെ ഞാൻ വെറുത്തു എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇന്നൽ മുഅ്മിനു ലാ യൻജസ്. പിന്നെ ഒരിക്കലും ഒരു വിശ്വാസി എന്താകൂല, നജസ്സാകൂല എന്ന് റസൂലുള്ളാഹി അവിടെ അബൂഹുറൈറ തന്നെ തിരുത്തി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, ഒരാൾ ജനാബത്ത് ഉണ്ടായ ഉടനെ തന്നെ കുളിച്ചോളണമെന്നില്ല, പക്ഷേ പിന്നെ ജനാധിപത്യക്കാരനായിരിക്കെ ആളുകൾക്ക് പിന്നെ എടുത്ത് പോയി അല്ലെങ്കിൽ ആളുകളെ ഒന്നിരുന്ന് എന്ന് തുടങ്ങിയ അതിന് പേരിൽ പ്രശ്നമല്ല എന്നർത്ഥം. ഓല ജുനൂബ് നമ്മൾ പറഞ്ഞല്ലേ, പിന്നെ ജനാധിപത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം കടന്നു പോവുക എന്നുള്ളതല്ലാതെ പള്ളിയിൽ താമസിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇത് നമുക്കിതിനു മുമ്പ് വന്നില്ലേ ഹദീസ്. ഇവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ വേണ്ടി ഒരുമിച്ച് കൂടുന്നതിന്റെയൊക്കെ മഹത്തൊക്കെ ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്തിരുന്നിട്ടാണ് അവർ പഠിക്കുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതേപോലെ വിശുദ്ധ ഖുർആനിന് നൽകേണ്ട പവിത്രത ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പിന്നെ പാവനമായ ഗ്രന്ഥമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള പാവനത്തെ നമ്മൾ വകവെക്കുകയും അത് ഈ അശുദ്ധമായ സന്ദർഭങ്ങളിൽ നമ്മൾ അത് പാരായണം ചെയ്യുക എന്നുള്ള ഒരവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. റവാഹു അഹ്മദു വൽ അർബഅത്തു, ഇവിടെ വൽ ഖംസ എന്നുള്ളത് വൽ അർബഅ, വഹാ വലഫ്ദു തുർമുദി, വഹസ്സനഹു, ഹസനാക്കിയിട്ടുണ്ടെന്നാണ്, ഹസനൻ സഹീഹ് എന്നാണ് പറഞ്ഞത്. വസഹഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാനും ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി وعن ابي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم اذا اتى احدكم اهله ثم اراد ان يعود فليتوضا بينهما وضوءا. انت تتنا نلملا انا وايكم رواه مسلم لا زاد حاكم فَإِنَّهُ أَنْشَطُ لِلْأَعُوذِ فَإِنَّهُ أَنْشَطُ لِلْأَعُوذِ. وَعَنْ أَبِي سَعِيدٍ الْخُدْرِي رَضِيَ اللَّهُ عَنْهُ أَبُو سَعِيدٍ الْخُدْرِي رَضِيَ اللَّهُ عَنْهُ نِوَادَنَمْ أَبُو سَعِيدٍ الْخُدْرِي نَمُكُ وَنَّلَا أنت هذا يدري بيري أبو سَعِيدٍ الْخُدْرِي أنت سعد بن مالك بن سنان ألا أنت سعد بن مالك بن سنان എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അൻസാരിയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇദാ അത അഹദുക്കും അഹ്ലഹു, ഇദാ അത അഹദുക്കും നിങ്ങളിൽ ഒരാൾ എത്തിയാൽ, അഹ്ലഹു അഹ്ലഹു തന്റെ ഭാര്യയുടെ അടുക്കൽ, അഹ്ലഹു എന്നാണ് ഇവിടെ അർത്ഥം, സൗജതഹു തന്റെ ഭാര്യയുടെ അടുക്കൽ, അതൊരു പ്രയോഗമാണ്. ഇതാ അത്ത അഹദക്കും അഹ്ലഹു എന്നുള്ളതൊരു പ്രയോഗമാണ്. അതുകൊണ്ട് ഉദ്ദേശം ഭാര്യയെ പ്രാപിച്ചാൽ, ഭാര്യയുമായി സംഭോഗത്തിൽ ഏർപ്പെട്ടാൽ എന്നുള്ളതാണ്. ഇതാ അത്ത അഹദുക്കും അഹ്ലഹു, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയെ പ്രാപിച്ചാൽ, ഭാര്യയുടെ അടുക്കൽ ചെന്നാൽ തന്നെ ഭാര്യയെ ലൈംഗികമായിട്ട് പ്രാപിച്ചാൽ, സുമ്മ അറാദ അൻ യഊദ്, സുമ്മ എന്നിട്ട് അതിൽ പിന്നെ, അറാദ അൻ യഊദ്, അറാദ അൻ യഊദ്, അറാദ അയാൾ ഉദ്ദേശിക്കുന്നു, അൻ യഊദ് മടങ്ങുവാൻ, മടങ്ങുവാൻ എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി സംഭോഗം ഉദ്ദേശിച്ചാൽ, സുമ്മ അറാദ അൻ യഊദ് മടങ്ങുവാൻ പിന്നെയും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി ലൈംഗികമായി ഭാര്യയെ പ്രാപിക്കുവാൻ ഉദ്ദേശിച്ചാൽ, ഫല്യ തവബ്ബ ബൈനഹുമാ വുദുഅ, ഫല്യ തവബ്ബ അവൻ വുദു ചെയ്യട്ടെ, ഇതാ അത്ത എന്നുള്ള ആ ഇതന്റെ ജവാബാണ് ഇഫ, ഫല്യ തവബ്ബ അവൻ വുദു ചെയ്യട്ടെ, ബൈനഹുമാ അവക്കിടയിൽ, അവക്കിടയിൽ അതായത് ആദ്യം ലൈംഗികമായിട്ട് പ്രാപിച്ചു പിന്നെ ഒരു ലൈംഗികമായിട്ടുള്ള പ്രാപിക്കൽ ഉദ്ദേശിച്ചാൽ അവക്കിടയിൽ, ഫല്യ തവബ്ബ വുദു ആ ഒരു വുദു ചെയ്യട്ടെ, ഫല്യ തവബ്ബ വുദു ആ ഫല്യ തവബ്ബ അവൻ വുദു ചെയ്യട്ടെ, ബൈനഹുമാ അവക്കിടയിൽ വുദു അൻ വലിയ തവബ്ബ ഉദു എന്നാണ്, ഉദു ചെയ്യട്ടെ എന്നാണ്. അവിടെ ഇത് മഫൂല് മുത്തലാക്കാണ് മസ്ദർ കൊണ്ടുവന്ന്, വലിയ തവബ്ബ എന്നാണ് എന്താ, ഉദു ചെയ്യട്ടെ എന്നാണ്, വലിയ തവബ്ബ ഉദു ആ എന്നാ പറഞ്ഞത്. ആ ഉദു എൻ എന്ന ആവർത്തിയിൽ ഒരു ഹിക്മത്ത് ഉണ്ട്, നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തു. സാദ ഹാകിമുൻ, ഹാകിം ഏറെ കൊണ്ടുവന്നു, വർദ്ധിപ്പിച്ചു. അപ്പൊ ഇമാം ഹാകിമ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹാകിമിന്റെ മുസ്തദ്റക്കിലെ റിവായത്തിൽ സാദ അദ്ദേഹം ഇപ്രകാരം വർദ്ധിപ്പിച്ചു. എന്താണത്, ഫഇന്നഹു അൻഷതുൽ ഔദ്, ഫഇന്നഹു കാരണം അത്, എന്നാൽ ഈ വുദു പുതുക്കൽ, ഫഇന്നഹു, കാരണം അത്. അൻഷതു ലിൽ ഔദ്, അൻഷതു ഉന്മേഷം പകരും, ഉന്മേഷദായകമാണ്. അൻഷത്ത് എന്നാണ് ഉന്മേഷം പകരും, ഉന്മേഷദായകമാണ്. ലിൽ ഔദ്, ലിൽ ഔദ് എന്ന മടങ്ങുവാൻ, മടങ്ങുവാൻ ഉന്മേഷദായകമാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് ഒരിക്കൽ കൂടി ഭാര്യയെ പ്രാപിക്കുവാൻ, ലൈംഗികമായി ബന്ധപ്പെടുവാൻ അൻഷത്ത് ഉന്മേഷദായകമാണ്. അപ്പൊ ഇവിടെ ഈ ഹദീസ് അറിയിക്കണത് എന്താ, എന്താ ഈ ഹദീസിലെ ഫിഖ്? അതായത് ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിന്നെയും ഒരിക്കൽ കൂടി ലൈംഗിക ബന്ധം പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനിടയിൽ അയാൾ ഒരു വുദു ചെയ്യട്ടെ എന്നാണ്. അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, ഫലിയ തവദ്ദ കൽപ്പനയാണ്. തൈബ്, ഇവിടെ സുമ അറാദായി യഊദ ഫലിയ തവദ്ദ ബൈനഹുമ വുദു, അവക്കിടയിൽ ഒരു വുദു ചെയ്യട്ടെ എന്നാണ്. അവിടെ ഫലിയ തവദ്ദ വുദു എന്ന് പറഞ്ഞു ഈ മസ്ദർ ഇവിടെ കൊണ്ടുവന്ന്. അപ്പൊ അത് എന്തിനാണ് അത് അവിടെ കൊണ്ടുവന്നത്? അതായത് അവിടെ പൂർണ്ണമായി ഒതു എടുക്കട്ടെ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കാനാണ്. അതായത് ഇപ്പോൾ ലൈംഗികമായിട്ട് പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ പിന്നെ കൈകൾ കഴുകണം, ലൈംഗിക അവയവവും കഴുകണം. ആ ഒരു ശുദ്ധി മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമസ്കാരത്തിന് ഒതു ചെയ്യുന്നത് പോലെ ഒതു ചെയ്യണം എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഉദു എൻ എന്ന് പറഞ്ഞത്, ഫലിയ തവദ്ദ ഉദു എൻ. കൈ കഴുകലോ പിന്നെ ലൈംഗിക അവയം കഴുകലോ അല്ല ഉദ്ദേശം. പിന്നെന്താണ്, അവിടെ പൂർണ്ണമായി നിസ്കാരത്തിന് ഒതു ചെയ്യുന്നത് പോലെ ഒതു ചെയ്യലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം കുളിക്കാണല്ലോ വേണ്ടത്, ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട എന്താ വേണ്ടത്, കുളിക്കുകയാണ് വേണ്ടത്, കുളിയാണ് കൽപ്പിക്കപ്പെട്ടത്. കുളിക്കണില്ല, അപ്പൊ പകരമായിട്ട് പിന്നെ എന്താ വേണ്ടത്? ശരിക്ക് ആ പകരമായിട്ട് ചെയ്യാണ്ട് പിന്നെ കുളിക്കണില്ലെങ്കിൽ അവിടെ കഴുകുക എന്നുള്ളതാണ്. കയ്യും കഴുകി ലൈംഗിക അവയവം കഴുകിയിട്ടുണ്ടെങ്കിൽ അത് ആണ് വേണ്ടത്. പക്ഷേ റസൂലുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്, പിന്നെ അവിടെ കഴുകുക എന്നുള്ളതല്ല, പിന്നെയോ നിസ്കാരത്തിന് ഉദു ചെയ്യുന്നത് പോലെ ഒരു സമ്പൂർണ്ണ ഉദുവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫലിയ തവദ്ദ ബൈനഹുമ ഉദു ആ. എന്നിട്ട് അത് ഇതിലുള്ള ഫിഖാണ്. നമ്മൾ ഇതുകൂടി പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം, കൽപ്പന എന്ത് എന്നുള്ളത്. അതാണ് പണ്ഡിതന്മാർക്കിടയിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു വിഷയമാണത്, ഉണ്ടായ വിഷയമാണ്. തൈഫ് സാദ ഹാക്കിം, ഇമാം ഹാക്കിം വർദ്ധിപ്പിച്ചു എന്ത്, ഫൈനഹു. അപ്പൊ എന്തിനാണ് ഈ ഉദു ചെയ്യുന്നത്? അതിന്റെ ഹിക്മത്താണ് അത്, ഫൈനഹു. കാരണം അത് അൻഷത്തുലിൽ ഔദ്, ഒന്നുകൂടി മടങ്ങി ചെന്ന് അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭാര്യയെ ലൈംഗികമായി പ്രാപിക്കുവാൻ ഏറ്റവും ഉന്മേഷം പകരുന്നതാണ്, ഉന്മേഷദായകമാണ്. അപ്പൊ അതിന്റെ ഹിക്മത്തും പറഞ്ഞ് അതെന്താണ്, ഒരു പിന്നെ ശാരീരികമായിട്ടുള്ളൊരു ഉന്മേഷം ലഭിക്കുക എന്നുള്ളതാണ്. അബുസഈദ് അൽഖുദ്രിയിൽ നിന്നുള്ള സിയാദത്ത് തന്നെയാണ്. കാരണം അപ്പോ പിന്നെ അദ്ദേഹത്തിന് തന്നെയാണ് എന്ത് ചെയ്യണത്, ഇമാം മുസ്ലിമും ഹാക്കിമും ഇത് റിപ്പോർട്ട് ചെയ്യണത്. പക്ഷേ പിന്നെ ഹാക്കിമിന്റെ രിവായത്തിൽ ഇത് ഏറുണ്ട് എന്നുള്ളതാണ്. പിന്നെ കാരണം ഞാനിതിനെ ഷറഹ് വായിച്ചത് ഓർക്കുന്നുണ്ട്, ഇമാം മുസ്ലിം ഇത് ബോധപൂർവം ഇത് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ ചിലർ പരാമർശിച്ചത് വായിച്ചത്, അള്ളാഹു അലൈഹി തല നോക്കണം. ഏതായാലും അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ മുസ്ലിമും ഹാക്കിമും ഇത് റിവായത്ത് ചെയ്യുന്നത്. ഹദീസ് സഹിയാണ്. ഇനി ഇതുകൂടി പറഞ്ഞതിന് ശേഷം അതിലുള്ള മസല നമുക്ക് പറയാം. വലിൽ അർബഅത്തി അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത്, വലിൽ അർബഅത്തിനുണ്ട്, അർബഅത്ത് എന്ന് പറഞ്ഞാല് അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇവർ നാല് പേരും. അപ്പൊ അസ്സുനനുൽ അർബഈൽ ഉണ്ട്. ആരിൽ നിന്നാണ്? ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് അർബഅത്തിന്റെ റിവായത്തിലുണ്ട്. ഖാലത്ത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യനാം, തിരുനബി ഉറങ്ങുമായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമായിരുന്നു. വഹുവ ജുനുബുൻ, തിരുനബി ജനാബത്തുകാരനായ അവസ്ഥയിൽ വാവു വാവുൽ ഹാൽ, വഹുവ എന്നുള്ളതിൽ വാവു വാവുൽ ഹാൽ, ഹുവ ജുനുബ് എന്നുള്ളത് ജുംല ഹാലിയ. അപ്പൊ ജനാബത്തുകാരനായ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നു. മിൻ ഗൈരി അൻ യമസ്സമാഅൻ, മിൻ ഗൈരി അൻ യമസ്സമാഅൻ, വെള്ളം സ്പർശിക്കാതെ. മിൻ ഗൈരി അൻ യമസ്സ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊടാതെ, സ്പർശിക്കാതെ. മഅൻ, വെള്ളം. അപ്പോ വെള്ളം സ്പർശിക്കാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നു എന്നാണ് ജനാബത്തുകാരനായിരിക്കും റസൂൽ എന്ത് ചെയ്യുന്നത്, ഉറങ്ങാറുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, കുളിച്ചിട്ടില്ല എന്നാണ് അതിന് വരിക. അതാണ് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബ് മിൻ ഗൈരി അൻ യമസ്സമാഅൻ വഹുവ മഅലൂൽ. വഹുവ മഅലൂൽ, ഇത് ഇബ്നു ഹജറിന്റെ വിധിയാണ്. ഇബ്നു ഹജർ മഅലൂൽ എന്ന് പറഞ്ഞാൽ മുഅല്ലൽ അല്ലെങ്കിൽ മുഅൽ, ഇല്ലത്ത് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഈ ഹദീസ് എന്താണ്? ഇല്ലത്തുള്ള ഹദീസാണ്, ദുർബലതുള്ള ഹദീസാണ് എന്നാണ് ഇബ്നു ഹജർ പറയുന്നത് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഹജർ അതിനെ ഇല്ലത്ത് പറയാൻ കാരണം ഇത് അബു ഇസ്ഹാഖിന്റെ റിവായത്താണ്, അൽ അസ്വദിൽ നിന്ന് അബു ഇസ്ഹാഖിന്റെ റിവായത്തായതുകൊണ്ട് അബു ഇസ്ഹാഖിനെ പലരും വിമർശിച്ചിട്ടുണ്ട്. പല മുഹദ്ദിസീങ്ങളും അബു ഇസ്ഹാഖിന്റെ റിവായത്തിനെ വിമർശിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് അൽ അസ്വദിൽ അബു ഇസ്ഹാഖിൽ നിന്ന് റിവായത്ത് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇതിനെ ഇല്ലത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസിനെ ഇമാം ഹാക്കിം, ഇമാം ബൈഹഖി, ഷെയ്ഖ് അൽബാനി ഇവരൊക്കെ ഇത് സഹിയാക്കിയിട്ടുണ്ട്, പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിവായത്തിന് ഹാക്കിം, ബൈഹഖി, അതേപോലെ തന്നെ അൽബാനി ഒക്കെ ഇത് സഹീഹാണ് ഈ റിവായത്ത് എന്നുള്ള പക്ഷക്കാരൻ. അപ്പോ ഇവിടെ ഈ ഹദീസിൽ എന്തുണ്ട്? ഫലിയത്ത ഉദു ചെയ്യാൻ കൽപ്പനുണ്ട്. അത് സഫറുള്ള, അത് പിന്നെ ഉറങ്ങുന്ന വിഷയത്തിലല്ല. ഒരിക്കൽ ഭാര്യനെ പ്രാപിച്ച് വീണ്ടും ഒരിക്കൽ പ്രാപിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറഞ്ഞ അതിന്റെ ഇല്ലത്ത് ഇവിടെ പറഞ്ഞ്. ഇവിടെ എന്താണ്? ഇവിടെ ജനാബത്തുകാരനായിട്ട് പിന്നെ ഉറങ്ങുകയാണ് എങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം? പിന്നെ അതിന് മുമ്പ് ഒതു വേണ്ട എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബ് മിൻ ഗൈരി അൻ യമസ്സമാഅൻ, വെള്ളം സ്പർശിക്കാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങിയിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള ഹദീസ്. ആ ഹദീസ് ഇബ്നു ഹജർ അതിനെ ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ പ്രാമാണികരായ പിന്നെ മുഹദ്ദിസീങ്ങൾ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവരിൽ പെട്ടവരാണ് ബൈഹഖി, അതേപോലെ തന്നെ ഹാക്കിം, അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ജമീഅ. പിന്നെ ഭാര്യയുമായി ലൈംഗികമായി പ്രാപിച്ച ആളുകൾ അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഭാര്യനെ ലൈംഗികമായിട്ട് പ്രാപിക്കുക, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ ഉറങ്ങുക, അല്ലെങ്കിൽ അതിനുശേഷം ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, ഇതിനൊക്കെ മുന്നോടിയായിട്ട് ഉദു ചെയ്യണോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ഹദീസിലുള്ള എന്താണ്? ഈ ഹദീസിന്റെ തേട്ടം ഒരിക്കൽ ലൈംഗികമായിട്ട് ഭാര്യനെ പ്രാപിച്ചവർ വീണ്ടും എന്ത് ചെയ്യണം? പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഇടയിൽ ഉദു ചെയ്യണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തന്റെ ഭാര്യമാരിൽ ചിലരെ പ്രാപിച്ചു, അങ്ങനെ മറ്റൊരു ഭാര്യന്റെ അടുക്കലേക്ക് പോയപ്പോ പിന്നെ ഇടയിൽ വെച്ച് ഉദു ചെയ്തതും വന്നിട്ടുണ്ട്, കുളിച്ചതും വന്നിട്ടുണ്ട്. ഈ കൽപ്പന അത് പിന്നെ ഇസ്തിഹ്ബാബിന് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അതിനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏതായാലും ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഈ പിന്നെ ഇതുണ്ടല്ലോ, രണ്ട് ലൈംഗിക വേഴ്ചകൾക്കിടയിൽ, അത് സ്വന്തം ഭാര്യയാകട്ടെ, അല്ല ഒരു ഭാര്യയുള്ളവർ ഒരു ഭാര്യനുമായിട്ട് പ്രാപിച്ചു, എന്നിട്ട് മറ്റൊരിക്കൽ കൂടി പ്രാപിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇടയിൽ ഉദു ചെയ്യട്ടെ, അല്ലെങ്കിൽ വേറൊരു ഭാര്യയുള്ളവരാണെങ്കിൽ ഒരു ഭാര്യനെ പ്രാപിച്ചു അടുത്ത ഭാര്യയെ പ്രാപിക്കാനാണ് എങ്കിൽ അതിന് ഉദു ചെയ്യട്ടെ. ആ കൽപ്പന ഇത് എന്തിനുള്ളതാണ്? കൽപ്പന നിർബന്ധത്തിനുള്ളതല്ല, അത് പിന്നെയോ ഇസ്തിഹ്ബാബിനെയാണ് അറിയിക്കുന്നത്, സുന്നത്താണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇത് വലിൽ അർബായത്തിൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങുമായിരുന്നു. മിൻ ഗൈരി അൻ യമസ്സ മാഅൻ, വെള്ളം സ്പർശിക്കാതെ. അപ്പൊ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഈ ഹദീസ് അറിയിക്കുന്നത് ഒരാൾക്ക് ജനാബത്ത് ബാധിച്ചു, അയാൾക്ക് എന്ത് ചെയ്യാം? ഉറങ്ങാവുന്നതാണ്, ഉദു ചെയ്യാതെ കുളിക്കാതെ എന്നാണ്. ഇമാൻ തുർമുദി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത്, ഇമാൻ തുർമുദിയിൽ പെടുവല്ലോ, അർബയിൽ ഇമാൻ തുർമുദി വരും. ഇമാൻ തുർമുദി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എന്നുള്ളത് അവിടെ ഇമാൻ തുർമുദി ഉദ്ദേശിച്ചത് കുളിച്ചുകൊണ്ട് എന്നാണ്. കുളിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല, ഒതു ചെയ്തിട്ടില്ല എന്നതിന് കിട്ടൂല. ഇവിടെ ഉദ്ദേശിച്ചത് കുളിന്റെ വിഷയമാണെന്നാണ് ഇമാൻ തുർമുദിയുടെ പക്ഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങുമായിരുന്നു, തിരുനബി വെള്ളം സ്പർശിക്കുമായിരുന്നില്ല കുളിക്കാൻ വേണ്ടി. അപ്പൊ അതിനർത്ഥം എന്താ? ഒതു ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇമാൻ തുർമുദിയുടെ പക്ഷം. ഇബ്നു ഉമറിന്റെ ഹദീസ് എന്താന്ന് വെച്ചാല്, പിന്നെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, യനാമു അഹദുന വഹുവ ജുനുബ്, ജനാബത്തുകാരായിരിക്കും ഞങ്ങളിൽ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാം ഇദാ തവദ്ദ, ഉദു ചെയ്താൽ ഉറങ്ങാം എന്ന് പറയണം. ഉദു ചെയ്താൽ ഉറങ്ങാം, അതാണ്. പിന്നെ അതുകൊണ്ടാണ്, അതായത് ജനാബത്തുകാരനായിരിക്കെ ഒരാൾക്ക് ഉദു ചെയ്യാതെ ഉറങ്ങാൻ പറ്റുമോ? ഒതു ചെയ്യാതെ ഉറങ്ങൽ ഹറാമാണ് നാം ബാഹിരിയ മതേബുകാർ, ബാഹിരിയാക്കൾ. കാരണം ബാഹിരിയാക്കൾ അങ്ങനെ പറയാൻ കാരണം ഈ ഹദീസുകളുടെ ഇതാണ്. അതായത് റസൂലിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ജനാബത്തുകാരനായിരിക്കും ഒതു ചെയ്യാതെ ഉറങ്ങട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഉറങ്ങാം, നാം ഇദാ തവദ്ദ, അയാൾ ഒതു ചെയ്താൽ എന്ന്. അപ്പോ പിന്നെ ആ ഹദീസിന്റെ ബാഹ്യം പിടിച്ചിട്ടാണ് ബാഹിരിയാക്കൾ പറഞ്ഞത് ഹറാമാണ് എന്തേല് ഉറങ്ങൽ. പക്ഷെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞത് പിന്നെ ഒതു ജനാബത്തുകാരനായിരിക്കെ ഒരാൾ ഒതു ചെയ്യൽ എന്താണ്? അത് മുസ്തഹബാണ്, സുന്നത്താണ്, സുന്നത്താണ് എന്നുള്ളതാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞു സുന്നത്തുമില്ല, പിന്നെ വാജിബുമില്ല, കേവലം അനുവദനീയമാണ് എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിന്റെ അഭിപ്രായമാണ് ശരിയോട് അടുത്തത്. കാരണം പിന്നെ ഇവിടെ ഉണ്ട് ഈ ഹദീസിന്റെ തേട്ട് എന്താ? റസൂൾ ഉറങ്ങുമായിരുന്നു, അവിടെ മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ എന്നുള്ളത് പിന്നെ ഇമാം തുർമുദിന്റെ ഒരു വീക്ഷണമാണ്. കുളി അല്ലെങ്കിൽ ഉദു, രണ്ടിനും വേണ്ടി വെള്ളം തൊടാതെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില ഹദീസുകളിലോ റസൂലിനോട് ചോദിക്കാൻ ഞങ്ങൾ പിന്നെ ജനാബത്തുകാരനായിരിക്കും ഉറങ്ങട്ടെ, റസൂൽ പറയണം ഉദു ചെയ്തിട്ട് ഉറങ്ങിക്കോളി. അപ്പൊ ഈ രണ്ട് ഹദീസിനെയും ജംഅ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം പിന്നെ ഉദു ചെയ്യുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. പിന്നെ അബൂ ഇസ്ഹാഖ് എന്ന റാവിയെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണത്. അബൂ ഇസ്ഹാഖ് എന്ന റാവിയെ കുറിച്ച് പിന്നെ അദ്ദേഹം പിന്നെ പിന്നെ അൽ അസ്വദ് എന്ന് പറയുന്ന അബൂ ഇസ്ഹാഖിന്റെ ശിഷ്യൻ, അദ്ദേഹം അബൂ ഇസ്ഹാഖിനെ കണ്ടിട്ടില്ല, സനദ് മുൻഖത്തിയാണ് എന്നൊക്കെയാണ് ചിലർ പറഞ്ഞത്. അതേപോലെ തന്നെ അബൂ ഇസ്ഹാഖ് എന്നുള്ള റാവിയിൽ തന്നെയും ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ നിരൂപണത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെ സഹിയാക്കിയ ഷെയ്ഖ് അൽബാനി, അതേപോലെ തന്നെ ഇമാം ഹാക്കിം, അതേപോലെ ബൈഹഖി, ഇവരൊന്നും എന്ത് ചെയ്തില്ല, അതിനെ ആ നിരൂപണത്തെ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇതിലുള്ള ഫിഖ് മസ്അല വേണമെങ്കിൽ ഒന്നുകൂടി തഹ്ഖീഖാക്കാം ഇൻഷാല്ലാ. പിന്നെ നമുക്ക് ഇനി അടുത്തതിൽ, ഇനി ഇത് തീർന്നിട്ടില്ല, ഈ അദ്ധ്യായത്തിലെ ഹദീസുകൾ ശേഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലെ മസ്അലകൾ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് തഹ്ഖീഖാക്കാം ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.